അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 2. പെന്തക്കോസ്തു ദിനം വന്നപ്പോൾ അപ്പോസ്തലന്മാർ ഒരിടത്ത് ഒന്നിച്ചു കൂടി. പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു ശബ്ദമുണ്ടായി, ഒരു കൊടുങ്കാറ്റ് വീശുന്നത് പോലെ. അതവർ ഇരുന്ന വീടിനെയാകെ മുഖരിതമാക്കി. തീജ്വാലകൾ പോലെ അവർ എന്തോ കണ്ടു. അവ വേർപിരിഞ്ഞ് ഓരോരുത്തരുടെയും മേൽ വീണു. അവരിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയുകയും അവർ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് അവർക്കതിനുള്ള കഴിവ് നൽകിയിരുന്നു. ആ സമയം യെരുശലേമിൽ ഏതാനും ഭക്തരായ യഹൂദർ ഉണ്ടായിരുന്നു. അവർ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും വന്നവരായിരുന്നു. ശബ്ദം കേട്ട് അനേകം പേർ അവിടെ കൂടി. അപ്പോസ്തലന്മാർ തങ്ങളുടെ സ്വന്തം രാജ്യത്തിലെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് അവർ അമ്പരന്നു. യഹൂദരെല്ലാവരും ഇതിൽ അത്ഭുതപ്പെട്ടു. അപ്പോസ്തലന്മാർക്ക് ഇതെങ്ങനെ സാധ്യമായെന്ന് അവർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു,
ഇതാ നാം കേൾക്കുന്ന ഈ പ്രസംഗങ്ങൾ നടത്തുന്ന ഇവരെല്ലാം ഗലീലക്കാരാണ്. പക്ഷേ അവരെ നാം നമ്മുടെ ഭാഷയിൽ തന്നെ കേൾക്കുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? നമ്മൾ പാർത്ഥ്യ, മേധ്യ, ഏലാം, മെസപ്പത്തോമ്യ, യഹൂദ്യ, കപ്പദോക്യ, പൊന്തോസ്, ആസ്യ, പ്രഗ്യ, പംഫുല്യ, മിശ്രീം, കുറേനയുടെ വകയായ ലിബ്യ, റോം, ക്രേത്യ, അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരാണ്. നമ്മിൽ ചിലർ ജനനത്താൽ യഹൂദരും മറ്റുള്ളവർ മതം മാറി വന്നവരുമാണ്. നാം ഇങ്ങനെ വ്യത്യസ്ത രാജ്യക്കാരാണ്. എന്നാൽ ഇവരുടെ വാക്കുകൾ നാം നമ്മുടെ ഭാഷയിൽ കേൾക്കുന്നു. അവർ ദൈവത്തെപ്പറ്റി പറയുന്ന മഹത്തായ കാര്യങ്ങൾ നമ്മൾക്കെല്ലാം മനസ്സിലാവുന്നു.
ആളുകളെല്ലാം വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. അവർ പരസ്പരം ചോദിച്ചു,
എന്താണ് സംഭവിക്കുന്നത്?
മറ്റുള്ളവർ അപ്പോസ്തലന്മാരെ പരിഹസിക്കുകയായിരുന്നു. അവർ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണെന്നവർ കരുതി. അപ്പോൾ പത്രോസ് മറ്റ് 11 അപ്പോസ്തലന്മാരോടുമൊപ്പം എഴുന്നേറ്റു നിന്നു. എല്ലാവരും കേൾക്കെ അവൻ ഉച്ചത്തിൽ പ്രസംഗിച്ചു. അവൻ പറഞ്ഞു,
എന്റെ യഹൂദ സഹോദരന്മാരെ, യെരുശലേംകാരെ, എന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ വേണ്ടിയ ചിലത് ഞാൻ നിങ്ങളോട് പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ കരുതുന്നത് പോലെ ഇവർ മദ്യം കഴിച്ചിട്ടില്ല. ഇപ്പോൾ കാലത്ത് 9 ആയിട്ടേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഇന്ന് കണ്ടതൊക്കെ യോവേൽ പ്രവാചകൻ എഴുതിയിട്ടുള്ളതാണ്. യോവേൽ ഇങ്ങനെ എഴുതി, ദൈവം പറയുന്നു, അന്ത്യനാളുകളിൽ ഞാൻ എന്റെ ആത്മാവിനെ എല്ലാവരിലും ചൊരിയും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ കിട്ടും. നിങ്ങളുടെ വൃദ്ധന്മാർക്ക് പ്രത്യേക സ്വപ്നങ്ങളും. ആ സമയം ഞാൻ എന്റെ ദാസന്മാർക്കും ദാസിമാർക്കും എന്റെ ആത്മാവിനെ നൽകും. അവർ പ്രവചിക്കും. ആകാശത്ത് ഞാൻ അത്ഭുത സംഗതികൾ കാട്ടും. ഭൂമിയിൽ കീഴെ ഞാൻ തെളിവുകൾ നൽകും. അവിടെ രക്തവും തീയും കടുത്ത പുകയും ഉണ്ടാകും. സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തം പോലെ ചുവക്കും. അപ്പോൾ കർത്താവിന്റെ മഹനീയവും ഭയങ്കരവുമായ ദിവസം വരും. കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്റെ യഹൂദ സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിച്ചാലും, നസ്രേത്തുകാരനായ യേശു വിശിഷ്ടനായ ഒരുവനായിരുന്നു. ദൈവം അത് നിങ്ങൾക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവം യേശുവിലൂടെ ചെയ്ത ശക്തിമത്തും അതിശയകരവുമായ സംഗതികളിലൂടെ ഇത് തെളിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനാൽ ഇത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. യേശുവിനെ നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ അവനെ കൊല്ലുകയും ചെയ്തു. ദുഷ്ടന്മാരുടെ സഹായത്തോടെ നിങ്ങൾ അവനെ കുരിശിൽ ആണികൊണ്ട് തറച്ചു. എന്നാൽ ഇതെല്ലാം സംഭവിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. വളരെ മുമ്പ് തന്നെ അവൻ ഇതൊക്കെ ആസൂത്രണം ചെയ്തിരുന്നു. യേശു മരണവേദന അനുഭവിച്ചെങ്കിലും ദൈവം അവനെ അതിൽ നിന്നും മുക്തനാക്കി. ദൈവം യേശുവിനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് യേശുവിനെ പിടിക്കാനായില്ല. യേശുവിനെ പറ്റി ദാവീദ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, കർത്താവിനെ ഞാൻ എപ്പോഴും എന്റെ കൺമുമ്പിൽ കണ്ടു. എന്നെ സംരക്ഷിക്കാൻ അവൻ എന്റെ വലതുവശത്തിരിക്കുന്നു. അതിനാൽ എന്റെ ഹൃദയം ആഹ്ലാദിച്ചു, എന്റെ വായ് ആനന്ദത്തോടെ സംസാരിച്ചു. അതെ, എന്റെ ശരീരം പോലും പ്രതീക്ഷയോടെ വസിക്കും. എന്തെന്നാൽ എന്റെ ആത്മാവിനെ നീ മരിച്ചവരുടെ രാജ്യത്തിലേക്ക് തള്ളിക്കളയുകയില്ല. നിന്റെ പരിശുദ്ധന്റെ ദേഹം ശവക്കുഴിയിൽ അഴുകിപ്പോകുവാൻ നീ അനുവദിക്കയില്ല. എങ്ങനെ ജീവിക്കണമെന്ന് നീ എന്നെ പഠിപ്പിച്ചു. എന്റെ അടുത്തു വന്ന് നീ എന്നെ ആഹ്ലാദപൂർണനാക്കും. എന്റെ സഹോദരന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ പറ്റി ഞാൻ ഉറപ്പായി പറയട്ടെ, അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവന്റെ ശവകുടീരം ഇവിടെ നമ്മോടുകൂടെ ഇപ്പോഴുമുണ്ട്. പ്രവാചകനായിരുന്ന ദാവീദിന് ദൈവവചനത്തെ പറ്റി അറിയാമായിരുന്നു. ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നൊരുവനെ ദാവീദിനെ പോലെ താൻ രാജാവാക്കുമെന്ന് ദൈവം ദാവീദിനൊരു പ്രതിജ്ഞയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഇത് സംഭവിക്കും മുമ്പ് ദാവീദ് ഇതറിഞ്ഞിരുന്നു. അതിനാലാണ് ദാവീദ് അയാളെ പറ്റി ഇങ്ങനെ പറഞ്ഞത്, അവൻ പാതാളത്തിലേക്ക് തള്ളപ്പെടുകയോ അവന്റെ ദേഹം കല്ലറയിൽ അഴുകിപ്പോകുകയോ ചെയ്തില്ല. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് ദാവീദ് പറഞ്ഞത്. അതിനാൽ ദാവീദിനെയല്ല, യേശുവിനെയാണ് ദൈവം മരണത്തിൽ നിന്ന് ഉയർത്തിയത്. നമ്മളെല്ലാം അതിന് സാക്ഷികളാണ്. നമ്മൾ അവനെ കണ്ടു. യേശു സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഇപ്പോഴവൻ ദൈവത്തോടൊപ്പം അവന്റെ വലത്തുവശത്തിരിക്കുന്നു. പിതാവായ ദൈവം യേശുവിന് ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി. ദൈവം അത് വാഗ്ദാനം ചെയ്തതാണ്. ഇപ്പോൾ ആ ആത്മാവിനെ യേശു പകരുന്നു. നിങ്ങളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതും അതാണ്. ദാവീദല്ല, യേശുവാണ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. ദാവീദ് സ്വയം പറഞ്ഞു, കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ കാൽക്കീഴിലാക്കും വരെ നീ എന്റെ വലത്തുവശത്തിരിക്കുക. അതിനാൽ എല്ലാ യഹൂദരും ഇതിന്റെ യാഥാർത്ഥ്യം തീർച്ചയായും അറിയണം. ദൈവം യേശുവിനെ കർത്താവും ക്രിസ്തുവുമാക്കി. ഈ യേശുവിനെയാണ് നിങ്ങൾ ക്രൂശിച്ചത്.
ഇതു കേട്ടപ്പോൾ ആളുകൾക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ പത്രോസിനോടും മറ്റു അപ്പോസ്തലന്മാരോടും ചോദിച്ചു,
ഞങ്ങൾ ഇനി എന്തു ചെയ്യണം?
പത്രോസ് അവരോട് പറഞ്ഞു,
ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. അപ്പോൾ ദൈവം നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്കുള്ള വാഗ്ദാനമാണ്. ഇത് നിങ്ങളുടെ സന്തതികൾക്കും ദൂരെയുള്ള എല്ലാവർക്കും കൂടിയാണ്. കർത്താവായ ദൈവം തന്നിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്.
പത്രോസ് വളരെ വാചാലമായി അവർക്ക് മുന്നറിയിപ്പ് നൽകി. അവൻ അവരോട് യാചിച്ചു,
ഇപ്പോൾ ജീവിക്കുന്നവരുടെ ദുഷ്ടതകളിൽ നിന്നും സ്വയം രക്ഷിക്കുക.
അപ്പോൾ പത്രോസിന്റെ വചനങ്ങൾ സ്വീകരിച്ചവർ സ്നാനപ്പെട്ടു. ആ ദിവസം തന്നെ 3000 പേർ വിശ്വാസികളുടെ കൂട്ടത്തിൽ ചേർക്കപ്പെട്ടു. അവർ യോഗം ചേരുന്നത് തുടർന്നു. അപ്പോസ്തലന്മാരുടെ വചനം പഠിക്കാൻ അവർ തങ്ങളുടെ സമയം ഉപയോഗിച്ചു. അവർ പരസ്പരം പങ്കുവയ്ക്കുകയും ഒന്നിച്ചു ആഹാരം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരുടെ ശക്തവും അത്ഭുതകരവുമായ പ്രവൃത്തികൾ കണ്ട് ആളുകൾക്ക് ദൈവത്തോട് വളരെ ആദരവ് തോന്നി. വിശ്വാസികളെല്ലാം ഒരുമിച്ച് താമസിച്ചു. അവരെല്ലാം പങ്കുവച്ചു. തങ്ങൾക്കുണ്ടായിരുന്ന ഭൂമിയും അവരുടെ ഉടമസ്ഥതയിലുള്ള സാധനങ്ങളും വിറ്റു. എന്നിട്ട് അവർ ആ പണം മുഴുവൻ ആവശ്യക്കാർക്ക് വിതരണം ചെയ്തു. ദൈവാലയ പറമ്പിൽ അവർ എന്നും ഒത്തുകൂടി. അവർക്ക് ഒരേ ലക്ഷ്യമായിരുന്നു. അവർ തങ്ങളുടെ വീടുകളിൽ ഒരുമിച്ച് ആഹാരം കഴിച്ചു. അവർ സന്തോഷത്തോടെ ആഹാരം പങ്കുവെക്കുകയും ആഹ്ലാദത്തോടെ അത് തിന്നുകയും ചെയ്തു. വിശ്വാസികൾ ദൈവത്തെ വാഴ്ത്തുകയും ആളുകൾ അവരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാ ദിവസവും കൂടുതൽ പേർ രക്ഷിക്കപ്പെട്ടു. കർത്താവ് അവരെ വിശ്വാസികളുടെ സംഘത്തിലേക്ക് ചേർക്കുകയായിരുന്നു.